ആദ്യം മുതലൊന്നും വന്നെങ്കിലും തന്നെയാ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദിരാൻ പരിശുദ്ധൻ വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിനാമത്തിൽ പരിപാടിക്കുന്നു പാട്ടുകൊണ്ടവനാകുന്നവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു മറന്നവന്റെ ആദ്യ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു മരണമില്ല നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു മരണമില്ല നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും നിന്നെ കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്ത മെസ്സിഹ രാജാവേ നിനക്ക് സ്തുതി ബാർക്കുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ യോദസ്ഥനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം മഹത്വമേക്കുള്ളതാവുന്നു ശുഭനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അവിടുത്തെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശ്രീമതിയായ കന്യകമർത്തം അറിയാമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തുണ്ട് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേ കാരുണ്യവാനായ കർത്താവേ നോമ്പുകാലത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു ഇന്നും ഞങ്ങൾ വീണ്ടും പഠിക്കുവാനായി അങ്ങയുടെ പാദപീഠത്തിൽ നിങ്ങൾ ഒത്തുചേരുന്നു വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കണമേ വചനം സംസാരിക്കുന്നവർക്ക് ദൈവതമുരാന്റെ കൃപ ലഭിക്കണമേ ഇത് തലമുറകൾക്ക് അനുഗ്രഹമായി മാറ്റുവാൻ ഞങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കുവാനും പഠിക്കുവാനും ഞങ്ങളെ സജ്ജരാക്കണമേ ക്രമീകരണങ്ങൾ ചെയ്ത് ഇതിനെ സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വാഴ്ത്തണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ രൂപയ്ക്കെന്തെങ്കിലും കർത്താവിൽ ഏറെ സ്നേഹമുള്ള MMVS മദ്രാസിന തലത്തിലും റീജിയൻ തലത്തിലും യൂണിറ്റ് തലത്തിലും അതോടൊപ്പം തന്നെ ഇതിൽ പ്രവേശിച്ച് ഇത് ധന്യമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് വചന കേൾവിയിലൂടെ വേദപുസ്തകത്തെ ആഴത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം മനസ്സും സമയവും കരുതി വച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട സിസി ജോർജ് അച്ഛൻ ഇടവകയിലെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അല്പസമയം ഇതിനകത്ത് പ്രവേശിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ചില ക്ലാസുകളിലൂടെ സുപരിചിതമായ ഒരു വേദഭാഗത്തെ അല്പം കൂടി ആഴത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ വലിയൊരു അവസരം നമുക്ക് നൽകി. കഴിഞ്ഞ ആഴ്ച വന്നവരും ഒരുപക്ഷെ പുതുതായി ഇതിനകത്ത് ബന്ധപ്പെട്ടവരും ഇതിനകത്തുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നുവെങ്കിലും കഴിഞ്ഞ ആഴ്ചയുടെ ഒരു ചുരുക്കം പെട്ടെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ധന്യമായി പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാകുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് 5ഉം 6ഉം അധ്യായങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. അനന്യാസും സഫീറയും അവരുടെ ജീവിതത്തിൽ അവർ എപ്രകാരം അവരുടെ മാതൃകയെ വിട്ടുകളഞ്ഞു എന്നുള്ളതും അതിന് മുഖാന്തരമായ സംഭവങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോസ്തോലന്മാർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട സംഭവം നമ്മൾ വിശദീകരിച്ചു 6ാം അധ്യായത്തിലൂടെ. ദിനംപ്രതി ആളുകൾ സഭാ ശുശ്രൂഷയിൽ കൂടുന്നതനുസരിച്ച് പുതിയ 7 പേരെ പട്ടത്വ ശുശ്രൂഷയിലൂടെ സെമാസന്മാരുടെ പദവിയിലേക്ക് കൊണ്ടുവന്നതായും അതേ തുടർന്ന സഭയിലുണ്ടായ പ്രവർത്തനങ്ങളും പ്രവർത്തന പരിപാടികളുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുവാനിടയായിരുന്നു. അതിലേറ്റവും ഒടുവിൽ അതിന്റെ 6-ാം അധ്യായം അവസാന ഭാഗത്തിലേക്ക് ചെന്നാൽ അതിലേറ്റവും അനുഗ്രഹീതനായ സ്തേഫാനോസ്, സെന്റ് സ്റ്റീഫൻ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന സ്തേഫാനോസ്, കൃപയും ശക്തിയും നിറഞ്ഞവനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തത് കണ്ടപ്പോൾ പരീശന്മാരുടെ കൂട്ടത്തിലല്ലെങ്കിൽ ക്രൈസ്തവ ലോകത്തെ വെറുപ്പോടുകൂടി നോക്കിയ ഒരു സമൂഹം ഈ സ്തേഫാനോസിനെ ചോദ്യം ചെയ്ത രംഗമാണ് തുടർന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ വായിച്ചത്. ആ ചോദ്യം ചെയ്യലിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് ഇന്നത്തെ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കാണുന്ന പ്രഥമ ഭാഗം. 2 ഘട്ടങ്ങളായിട്ട് ഈ 7-ാം അധ്യായത്തെ നമുക്ക് തിരിക്കുവാനുണ്ട്. ഒന്ന്, സ്തേഫാനോസ് സഹത ഈ കാര്യത്തെ ചെറുത്തു നിൽക്കുവാൻ ന്യായം കണ്ടെത്തുന്നത് എവിടെ നിന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം തന്നെ വെറുക്കുന്നവരോടും തന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചവരോടും ഒരു പ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നത്. 2, അദ്ദേഹത്തെ വധിക്കുന്ന സംഭവം അതിന്റെ ഒടുവിൽ കടക്കുകയാണ്. ഈ 2 വിഷയങ്ങൾ പഠിക്കും. അങ്ങനെ ഏകദേശം ഒരു 7-ാം അധ്യായത്തിലൂടെ 60 വാക്യങ്ങളും 8-ാം അധ്യായത്തിൽ 40 വാക്യങ്ങളും മുഴുവനും പറഞ്ഞാൽ ഇന്നൊറ്റ മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം 100 വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണം. ഒരുപക്ഷെ അസാധ്യമായ കാര്യമെന്ന് ചോദിച്ചു തോന്നിക്കൊണ്ട് ഇപ്പൊ തന്നെ ഫോൺ ഓഫാക്കാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവരെന്നോട് ക്ഷമിക്കുക. ഈ 100 അധ്യായവും നമുക്ക് 1 മണിക്കൂർ കൊണ്ട് വായിച്ച് പഠിക്കുവാനുള്ള ഒരു ഹ്രസ്വമായ പദ്ധതി ബലഹീനനായി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് നമുക്ക് പോകാമെന്ന് ഞാൻ കരുതുകയാണ്. 1-ാമതായി 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്തേഫാനോ സഹത തന്നെ കുറ്റം വിധിച്ചപ്പോൾ തന്നോട് വെറുപ്പ് പ്രകടിപ്പിച്ചവരോട് കൊടുത്ത ഒരു മറുപടി, ആ മറുപടി ദീർഘമായ ഒരു മറുപടി, ഏകദേശം 53 വാക്യങ്ങളിൽ ഒതുങ്ങുന്ന ഒരു മറുപടിയാണ്. ഒരു വലിയ ലേഖനം പോലെ വായിച്ചാലോ എഴുതിയാലോ തീർക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അല്പം കൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ പഴയ നിയമ പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഈ ന്യായപ്രമാണ പുസ്തകത്തിലൂടെ ദൈവ പദ്ധതി എങ്ങനെയായിരുന്നുവെന്നും പ്രവചന പുസ്തകങ്ങളിലൂടെ ദൈവ പദ്ധതി പൂർത്തീകരിക്കാൻ പ്രവാചകന്മാർ എന്തൊക്കെ ചെയ്തുവെന്നും ഈ 53-54 വാക്യം കൊണ്ട് സ്തേഫാനോ സഹത ഒരു പ്രസംഗം നടത്തുകയാണ്. നമ്മൾ സാധാരണയൊക്കെ പത്രോസ്ലിഹ പ്രസംഗിച്ചു, കുറച്ചു പേര് ക്രൈസ്തവ ലോകത്തേക്ക് വന്നു, അത് നമ്മൾ കൂടെ കൂടെ ഓർക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ദൈവശാസ്ത്ര പ്രസംഗം നടത്തിയത് പൗലോസ്ലിഹ തന്റെ ലേഖനത്തിലൂടെ നമ്മളെ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനെ വളരെ അഗാധമായി പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം പരിശുദ്ധനായ പൗലോസ്ലിഹ അവതരിപ്പിക്കുന്നുവെങ്കിൽ ഒരു കൊച്ചു ചെമ്മാശന്റെ വായിൽ നിന്ന് ഏറ്റവും ഭംഗിയായിട്ട് ദൈവശാസ്ത്രവും വേദപുസ്തക ചരിത്രവും വളരെ വാചാലമായി പ്രധാനപ്പെട്ട സംഭവങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വായിക്കാം. 2-ാം വാക്യത്തിൽ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമുക്ക് ആ സംബോധന തന്നെ വേണമെങ്കിൽ 1 മണിക്കൂർ ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്. ആരോടാ സംസാരിക്കുന്നത്? ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു, തന്നെ എതിർക്കുന്ന ശത്രുക്കളോടും തന്നെ അപഹസിക്കുന്നവരോടും തന്നെ തടസ്സപ്പെടുത്തുന്നവരോടും അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഭാഷ നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, ഇംഗ്ലീഷ് വേർഷൻ, ആൻഡ് ഹി സെഡ് മെൻ ബ്രദറൻ ആൻഡ് ഫാദേഴ്സ് ഹാർക്കൻ ദ ഗോഡ് ഓഫ് ഗ്ലോറി അപ്പിയേർഡ് ഇൻ യുവർ ഫാദർ ഏബ്രഹാം വെൻ ഹി വാസ് ഇൻ മെസൊപ്പൊട്ടേമിയ ബിഫോർ ദ ഡ്വെൽറ്റ് ഇൻ ഷാര. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ സ്നേഹത്തിൽ ചാലിച്ച് ബഹുമാനിക്കേണ്ടുന്നവരെ ബഹുമാനിച്ച് നികൃഷ്ടതയെ അല്ലെങ്കിൽ ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന ഒരു സംഭാഷണ ശൈലിയുമായിട്ട് അബ്രഹാമിന്റെ ജീവിതകാലഘട്ടം മുതൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് അദ്ദേഹം നിരത്തുകയാണ്. തുടർന്നും വായിച്ചാൽ, നിന്റെ ദേശത്തെയും നിന്റെ ചാർജക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. ഈ ഭാഗം ഞാനത് മുഴുവൻ വേർഡ് ബൈ വേർഡായിട്ടോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടോ വായിക്കുന്നതിനേക്കാൾ, ഞാൻ ആമുഖ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വായിക്കുന്നതിന് മുമ്പോ പഠിച്ചതിന് ശേഷമോ ഈ ക്ലാസ് കേട്ടതിന് ശേഷമോ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വായിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നിശ്ചയമായും എന്നെക്കാൾ ഭംഗിയായി ഈ വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ കേൾവിക്കാരായ നിങ്ങൾക്ക് ദൈവം ശക്തി നൽകുമെന്ന് ഉള്ളതിൽ എനിക്ക് യാതൊരു ഭിന്ന അഭിപ്രായവുമില്ല. അത്ര ആർത്തവത്തായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം ഗ്രഹിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിചാരം. ഇങ്ങനെ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മുതൽ 12 വരെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെട്ട ചില വാർത്തകളും അതിന്റെ 7:8 ഒരുവൻ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കയറണമെങ്കിൽ പരിച്ഛേദനയുടെ ആവശ്യം എന്തെന്നും ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ ഓരോ വാക്യം പ്രതി വാക്യത്തിലും പ്രധാനമായിട്ടും നിഴലിച്ച് കാണുന്ന കാര്യം മറ്റൊന്നുമല്ല, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ദൈവം അബ്രഹാമിലൂടെ ദൈവജനത്തെ എങ്ങനെ സ്നേഹിച്ചു, ആ സ്നേഹത്തിന്റെ പ്രതിധ്വനിയായിട്ട് അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കും ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബും യാക്കോബിന്റെ 12 ഈ ദൗത്യത്തിൽ എങ്ങനെ വിജയിക്കപ്പെട്ടു, ഈ വിഷയങ്ങളാണ് താഴോട്ട് വായിച്ചാൽ ഓരോ വാക്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിന്റെ 19 വരെ ചെല്ലുമ്പോൾ ഇതെല്ലാം ഞാൻ ഇടയ്ക്ക് വിട്ടുപോകുന്നതല്ല. ഞാൻ പറഞ്ഞതുപോലെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഈ 3 പൂർവ പിതാക്കന്മാരെയും ആ പിതാവ് യാക്കോബിന്റെ മക്കളെയും ധ്വനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് 14 വരെ ചെല്ലുമ്പോൾ യോസഫ് ആളയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുത്തി അവരാകെ 75 ഈ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പൊത്തിഫറിന്റെ അരമനയിലേക്ക് കച്ചവടക്കാരിൽ നിന്ന് ഒരു വില കൊടുത്ത് വാങ്ങിയ ഒരു ആൺകുട്ടിയുമായിട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ ആളിലുള്ള ബുദ്ധി സാമർഥ്യവും ദൈവഭയവും കണ്ടുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ 1 ക്ഷാമകാലഘട്ടത്തിൽ തന്റെ സഹോദരങ്ങൾ വന്ന് ധാന്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. 2 വന്നപ്പോൾ ഈ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് അവരെല്ലാം ഒത്തുചേർന്നപ്പോൾ അവർ 75 ഉണ്ടായിരുന്നു എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ യാക്കൂബ് മിസ്രയീമിലേക്ക് പോയി, അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അതൊരു ഒരു ഘട്ടം അവിടെ പൂർത്തീകരിക്കുക. അപ്പോൾ 1-14 വാക്യങ്ങളിലൂടെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ആ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ആ വിഷയം കഴിഞ്ഞു. അതിനുശേഷം അവനെ ശേഖേമിൽ കൊണ്ടുവന്ന് ശേഖേമിൽ എമ്മോരിന്റെ മക്കളോട് അബ്രഹാം വില കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. തുടർന്ന് വായിച്ചാൽ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനുശേഷം കടന്നു വരുന്ന രാജാവിന് ഈ വംശപാരമ്പര്യത്തെ കുറിച്ചും ആ വംശം പെറ്റുപെരുകി ഒരു വലിയ ജനമായിട്ട് മാറുന്നതിലും അതൃപ്തിയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു വാക്ക് നമ്മൾ പലപ്പോഴും ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് പോലും ഉപയോഗിക്കാറുണ്ട്, യോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാണു. ഈ വാണു കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ ക്രിസ്തു ജനിച്ചപ്പോൾ അന്ന് ഹെരോദാവ് ചെയ്തതുപോലെ ഒരു വലിയ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ മിസ്രയീമിൽ നടന്നു. എന്തെന്ന് ചോദിച്ചാൽ ആൺമക്കളെ മുഴുവനും കൊന്നുകളഞ്ഞാൽ ഈ വംശം ഇവിടെ ചെറുതാകും അല്ലെങ്കിൽ ഇല്ലാതെയാകും എന്ന് ബുദ്ധിപൂർവം ബുദ്ധി കൊണ്ട് ഈ കാര്യത്തെ ക്രമീകരിക്കാൻ ശ്രമിച്ച ആ കാലഘട്ടത്തിലെ ഒരു രാജാവ് മിസ്രയീമിൽ വാണപ്പോൾ അവിടെയുള്ള പിതാക്കന്മാരെയും വംശജരെയും കൊന്നൊടുക്കുവാൻ നേരിട്ട് അവരോട് പ്രതികരിക്കുന്നതിന് പകരം അവരെ അവരുടെ പുതുതായി ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലുവാൻ, അത് 20 അല്ല അതിന്റെ 18-19 വാക്യം വായിച്ചാൽ ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് എന്നുറപ്പിച്ച് അവരെയെല്ലാം കൊല്ലുന്ന ഒരു സമ്പ്രദായം അവിടെ കണ്ടു. അതിനുശേഷം അവിടെ യഥാർത്ഥത്തിൽ ഒരസ്തമയമാണ്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവജന അവിടെ ഇല്ലാതെയാകാൻ തുടങ്ങിയപ്പോൾ അവിടെ ദൈവത്തിന്റെ പദ്ധതി മറ്റൊരു രീതിയിൽ വെളിപ്പെട്ടു. 20 ആ കാലത്ത് മോശ ജനിച്ചു. ഇത് നമ്മള് പഴയ നിയമത്തിൽ വായിക്കുന്ന ഒരു വേദഭാഗമാണെങ്കിലും അപ്പോസ്തല പ്രവൃത്തികളിൽ 7 ഈ പഴയ നിയമത്തിലെ മുഴുവൻ കാര്യങ്ങൾ കൂടി കോർത്തിണക്കി അബ്രഹാം മുതൽ ഇപ്പൊ മോശ വരെയുള്ള കാര്യങ്ങളായി. ഇനി താഴോട്ട് വായിക്കുമ്പോഴും നമുക്ക് വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മോശ ജനിച്ചു, ദിവ്യ സുന്ദരനായിരുന്നു, അവനെ 3 അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നീട് 40 തികയാറായപ്പോൾ, അത് 23 വാക്യത്തിലാണ്, ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. അതുവരെ എവിടെ വളർന്നെന്ന് നമുക്ക് ചെറുപ്പത്തിലെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫറവോന്റെ മകൾ അവനെ എടുത്തുകൊണ്ട് അവന്റെ മകനായി കൊട്ടാരത്തിൽ വളർത്തുകയാണ്. യാഗണപ്പെട്ടകത്തിൽ നിന്ന് ചുറ്റി ഒളിച്ചു വെക്കുകയാണ്. അങ്ങനെ ഒഴുകി നടക്കുന്ന കുഞ്ഞിനെ ഫറവോന്റെ മകൾ രാജ്ഞിയെടുത്ത് സ്വന്തം മകനായിട്ട് രാജകൊട്ടാരത്തിൽ വളർത്തുമ്പോൾ സ്വന്തം വംശജരെ കുറിച്ചും സ്വന്തം ബന്ധുജനത്തെ കുറിച്ചും ഒരു ചിന്ത ഉണ്ടായത് ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ എന്ത് ചെയ്തു? അപ്പോൾ ആ സമയത്ത് അവരുടെ ഇടയിലേക്ക് ചെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് അവർക്ക് മോശ ആരാണെന്നോ ഏത് വംശജനാണെന്നോ തിരിച്ചറിയാത്തത് കൊണ്ട് അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണനിന്നു മിസ്രയീമിനെ അടിച്ചുകൊന്നു പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. അങ്ങനെ ആദ്യം മോശയെ കാണുന്നത് ഞാങ്ങണപ്പെട്ടകത്തിലാണെങ്കിലും ശത്രുവിനെ അല്ലെങ്കിൽ ദേശ സ്വഭാവത്തിലൂടെ ഒരു മനുഷ്യനെ വകവരുത്തി മണലിൽ അടക്കിയ ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷെ തൊട്ടു താഴെ വീണ്ടും പറയുന്നുണ്ട്, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു എങ്കിലും അതും അവർ അംഗീകരിക്കുന്നില്ല. സ്വന്തമായൊരു നിലപാട് ആദ്യം എടുത്തു. ആ വംശം മുഴുവനും നശിച്ചു പോകുന്നതിൽ മനം നൊന്ത 40 വയസ്സുകാരനായ മോശ അവരെ മുഴുവനും രക്ഷിക്കാനൊരു പദ്ധതി എടുത്തെങ്കിലും അവരത് അംഗീകരിക്കുവാനായിട്ട് തയ്യാറായില്ല. ആ സമയം പിന്നീട് മറ്റൊരു ഇന്റർവെൻഷൻ, പിന്നീട് ആരാ ഇടപെടുന്നെന്ന് ചോദിച്ചാൽ ദൈവം നേരിട്ട് വരികയാണ്. ഈ കാലഘട്ടത്തിൽ മോശയുടെ ജോലി വേദപുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആട്ടിടയൻ, ഒരു ഇടയച്ചെറുക്കന്റെ രൂപത്തിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് സീനായ പർവ്വതത്തിന്റെ താഴ്വരയുള്ള ഭൂമി, നമുക്കറിയാം ഹോറേബിന്റെ താഴ്വാരത്ത് കത്തിജ്വലിക്കുന്ന ഒരു മുൾപ്പടർപ്പ് പെട്ടെന്ന് തീപിടിച്ചതായിട്ടും അതൊരു ദൈവശബ്ദമായിട്ട് ഒരു മാലാഖം പോലെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ തിരിച്ചറിഞ്ഞതായിട്ടും അത് മാലാഖയാണെന്ന് ആദ്യം തിരിച്ചറിയുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ അത് ദൈവശബ്ദമാണെന്ന് മോശയ്ക്ക് കേൾക്കുവാനിടയായി. ഈ വിഷയമൊക്കെ നമ്മൾ അപ്പോസ്തോള പ്രവൃത്തികൾക്കകത്ത് വീണ്ടും പഠിക്കുമ്പോൾ പഴയ നിയമ പുസ്തകം വായിച്ച ഒരാൾക്ക് ഇത് വളരെ ഭംഗിയായും ലളിതമായും നല്ലവണ്ണം മനസ്സിലാക്കുവാൻ അവസരം മുന്നമേ ലഭിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തെ വീണ്ടും ഒരു തുടർ പഠനത്തിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ലഭിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് അവനോട് സംസാരിച്ച സംഭവം 33-ാം വാക്യത്തിൽ കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുകളയുക എന്നൊരു ധ്വനി 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതോടുകൂടി ദൈവത്തിന്റെ ശബ്ദം മോശ തിരിച്ചറിയുകയും അങ്ങനെ ദൈവശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് മിസ്രയീമിലേക്ക് മോശ ചെന്ന് അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം മോശ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. ഇതേ സംഭവം തന്നെയാണ് മനുഷ്യാവതാരം പൂണ്ട ക്രിസ്തു ചെയ്യുന്നത്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ അവതാരം സ്വീകരിച്ചു എങ്കിലും മോശയ്ക്ക് ആദ്യം സ്വന്തം ജനത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായ അനുഭവം ലഭിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിനെയും യഹൂദന്മാർ ചെയ്തത് അതിന്റെ ഒടുവിൽ, ഇത് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കുന്നത് മോശയുടെ ഒരു പ്രവേശനവും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കത്തക്കവണ്ണമാണ് അതിനകത്ത് ധാരാളം ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്തുമാകട്ടെ, അതെല്ലാം താഴോട്ട് വായിച്ചു വന്നാൽ ഏറ്റവും ഒടുവിൽ 47 മുതൽ 50-ാമത്തെ വാക്യം വരെ ചെന്നാൽ ദൈവം വസിക്കുന്നത് എവിടെ ആണെന്ന് കൃത്യമായി പറയുന്ന ഒരു ധ്വനി അവിടെ ഉണ്ട്. 47-48 വാക്യങ്ങളിലേക്ക് നമ്മൾ കയറഞ്ഞാൽ ആകാശത്തിലെ അന്നേരം ആ സമയത്ത് തന്നെ അവർ ദൈവചിന്തയിൽ നിന്ന് മാറി ഒരു പ്രത്യേക കാളക്കുട്ടിയെ ഉണ്ടാക്കിയ സംഭവം, ഇത് നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ വായിച്ചതാണ്. അതിനുശേഷം ശലോമോനോട്, ആദ്യ ദാവീദിനോട് പിന്നെ ശലോമോനോട് ദൈവത്തിന് മന്ദിരം ഉണ്ടാക്കാൻ പറഞ്ഞൊരു സംഭവത്തെ ഇവിടെ സ്തെഫാനോസ് കോട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട്, ദൈവം ഒരു കൂടാരത്തിലോ ഒരു പ്രത്യേക കെട്ടിടത്തിലോ അല്ല വസിക്കുന്നത്, ഓരോ മനുഷ്യനിലും ദൈവത്തിന്റെ ആത്മാവുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരു വിഷയം 47 മുതൽ 50 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. ശലോമോൻ അവനോട് ആലയം പണിതു. 47-ാം വാക്യം, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്നത് ഓരോ മനുഷ്യനുമാണ് അർത്ഥത്തിൽ ദൈവത്തിന്റെ കൂടാരം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് നമ്മൾ തുടർന്ന് പഠിക്കാൻ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ശൗൽ എന്ന് അറിയപ്പെടുകയും പിൽക്കാലത്ത് പൗലോസായ മനുഷ്യൻ പറയുന്നുണ്ട്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇത് പൗലോസ്ലിയ പറഞ്ഞതിനേക്കാളും മുമ്പേ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ ബോധ്യപ്പെടുത്തിയ ആള് സെന്റ് സ്റ്റീഫനാണ്. നമ്മൾ സെന്റ് സ്റ്റീഫനെ കുറിച്ച് ആകെ ഓർക്കുന്നത് കല്ലെറിഞ്ഞു കൊന്നു, അതിന് കല്ല് പിറക്കിയ ആള് ശൗലായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു താത്വിക ചിന്തയിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിൽ ഈ സ്തെഫാനോസിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ ശ്രമിച്ചാൽ പഴയ നിയമ പശ്ചാത്തലത്തിലൂടെ ആധികാരികമായി വേദപുസ്തകത്തിൽ സംസാരിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു സാധാരണക്കാരൻ എന്നറിയപ്പെടുമെങ്കിലും ഒരു ഷെമ്മാശ പദവിയിലേക്ക് വന്ന ഒരു ഷെമ്മാശന്റെ പ്രസംഗമോ ഒരു തിരുമേനിയുടെ പ്രസംഗമോ വൈദികന്റെ പ്രസംഗമോ ഷെമ്മാശന്റെ പ്രസംഗമോ ഇത് ഏതാണ് ഗൗരവമായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കുന്നത് മിക്കവാറും തിരുമേനിയുടെ പ്രസംഗമായിരിക്കും. പക്ഷെ ഈ കേവലം ഒരു ഷെമ്മാശനായ മനുഷ്യന്റെ വായിൽ നിന്നാണ് ഈ വിഷയങ്ങളൊക്കെ കടന്നു വന്നത്. ഇനിയും തുടർന്ന് വായിച്ചാൽ ഏഴാം അധ്യായത്തിന്റെ 51 വാക്യത്തിലേക്ക് കയറിയാൽ ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. ഇതാണ് ആ പുസ്തകത്തിന്റെ ഈ സെന്റ് സ്റ്റീഫന്റെ ഒരു കൺക്ലൂഡിംഗ് വേർഡ്. അതാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനെതിരെ ആണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് സ്തെഫാനോ സഹത ഷെമ്മാശ പദവിയിലേക്ക് വന്ന് ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ വ്യവസ്ഥകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിനെ എതിർക്കാൻ വരുന്നവരോട് ഒറ്റ വാക്യത്തിൽ അവസാനം പറഞ്ഞു, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നടത്തിപ്പുകളുടെ ഭാഗമാണ്, അതിനെ നിങ്ങൾ പണ്ട് മുതലേ എതിർക്കുന്നൊരു സ്വഭാവം എല്ലാ വംശത്തിലും ഉണ്ടല്ലോ, അത് നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ് സെന്റ് സ്റ്റീഫൻ അവിടെ പറഞ്ഞു നിർത്തുന്നത്. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ, നീതിമായനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ചാണ്, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അതിതുവരെയും പ്രമാണിച്ചിട്ടില്ല. അപ്പോൾ പൂർവ വംശജരായി പണ്ടുമുതലേ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ജീവിത രീതിയെ ഒരു വ്യവസ്ഥയെ സെന്റ് സ്റ്റീഫൻ നന്നായിട്ട് എതിർക്കുകയാണ്. അതിനെന്തൊക്കെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അബ്രഹാം മുതൽ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ 12 ഗോത്രം, പ്രവാചകന്മാർ, ഒടുവിൽ ക്രിസ്തു, ഇത്രയും പേരുടെ ദൗത്യം ദൈവനിശ്ചയവും പരിശുദ്ധാത്മ നിവേദീകരിക്കപ്പെട്ടതുമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിനെ എതിർക്കുന്നവന് വരുന്ന പ്രതിഫലത്തെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ അവരുടെ കോപം ഇരട്ടിച്ചു. ഈ പ്രസംഗം കൊണ്ടൊന്നും യാതൊരു രക്ഷയുണ്ടായില്ല. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളെല്ലാം, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എല്ലാവരും പ്രസംഗിക്കുന്നത് നമുക്കൊരു കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. അത് കേൾക്കാൻ നമ്മളെ അംഗീകരിക്കുമെന്ന് തീർത്തും ഉറപ്പുള്ള ഒരു വേദിയിൽ നിന്ന് നമ്മൾ പ്രസംഗിക്കും. പക്ഷെ സെന്റ് സ്റ്റീഫന്റെ പ്രസംഗം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കൊല്ലാനായിട്ട് മാത്രം കൂടിയ ഒരു സംഘത്തിൽ. ഉദാഹരണം പറഞ്ഞാൽ നമ്മള് പല ഭീകരവാദങ്ങളെ കുറിച്ചൊക്കെ നമ്മളിപ്പോ സംസാരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള, ഞാൻ പേരൊന്നും ഇപ്പൊ എടുത്തു പറയുന്നില്ല, അങ്ങനെ ഭീകര സംഘടനകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ എതിർക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിവുള്ള ഒരു സംഘത്തിന് നടുവിൽ ഇന്നത്തെ പ്രസംഗം ഒരൊന്നും ചെല്ലാറില്ല. ഞാൻ ഉൾപ്പെടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രസംഗിക്കുന്നത് എന്നെ അംഗീകരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നുള്ളൂ. പക്ഷെ സെന്റ് സ്റ്റീഫൻ പ്രസംഗിച്ചത് ശത്രുവിന്റെ മുമ്പിലാണ്. ആ ശത്രുക്കൾ പിന്നീട് എന്താ ചെയ്തതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും കൂടെ കേട്ടപ്പോൾ 54 വാക്യം, അവർ കോപ പരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. എന്നാൽ സെന്റ് സ്റ്റീഫൻ എന്ത് സംഭവിച്ചു? അവനോ പരിശുദ്ധാത്മാ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റു നോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശുതമ്പുരാൻ ഇരിക്കുന്നത് കണ്ടു. ഈ ചിത്രമാണ് സെന്റ് സ്റ്റീഫൻ പള്ളികളിലൊക്കെ, നമുക്കും ദൈവകൃപയാൽ സ്റ്റീഫൻ പ്രദേശത്തൊരു പള്ളിയുണ്ട്, നമ്മുടെ സഭയിൽ തെക്കും വടക്കും കിഴക്കുമൊക്കെ സെന്റ് സ്റ്റീഫന്റെ പള്ളികളുണ്ട്, അലങ്കര സഭയിൽ. ആ സഭയിലൊക്കെ വെച്ചിരിക്കുന്ന പള്ളികളിൽ സെന്റ് സ്റ്റീഫന്റെ ചിത്രം നമുക്കറിയാം, മുട്ടിന്മേൽ നിൽക്കുന്നു, കൈകൾ പുറകിൽ കെട്ടിയിട്ടുണ്ട്, കല്ലുകൾ ചുറ്റും കിടപ്പുണ്ട്, ശരീരത്തിൽ കല്ല് എറിഞ്ഞ് വേദനയും അല്ലെങ്കിൽ രക്തവും വാർന്നടിക്കുന്ന ഒരു ചിത്രം. തൊട്ട് മുകളിലേക്ക് നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം ഈ സ്തെഫാനോസിനെ കാണുന്നതായിട്ട്, സ്തെഫാനോസ് ദൈവത്തെ കാണുന്നതായിട്ട് ഒരു ചിത്രമാണ്. അത് ഈ വാക്യത്തെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ ഉറക്കം നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് അവന്റെ നേരെ പാഞ്ഞു ചെന്നു, അവനെ കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽ കൈവച്ചു. അങ്ങനെയാണ് ശൗൽ എന്ന മനുഷ്യനെ നമ്മൾ വേദപുസ്തകത്തിലൂടെ കാണുന്നത്. നമ്മൾ പലപ്പോഴും ഒക്കെ ചിലപ്പോൾ ചിത്രീകരിച്ച് വരുമ്പം കല്ലെറിഞ്ഞ ആളായിട്ടും കല്ല് പറകിക്കൊണ്ട് വന്ന് കൂട്ടിക്കൊടുത്ത ആളായിട്ടും ഒക്കെ പറയുന്നെങ്കിൽ, ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ആ ബാല്യക്കാരൻ ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ ഈ വിശുദ്ധനായ അല്ലെങ്കിൽ ദൈവത്തെ, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ കാണുന്ന ചെമ്മാശനായ സ്തെഫാനോസിന്റെ വസ്ത്രം സൂക്ഷിക്കാനായിട്ട് അദ്ദേഹത്തെ കൊടുത്തു എന്ന് മാത്രമാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ സ്തെഫാനോസ് പറയുന്ന ഒരു പ്രാർത്ഥന കൂടിയുണ്ട്, 59-ാം വാക്യം. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയാൽ അവർ അവനെ കല്ലെറിഞ്ഞു. രണ്ട് കാര്യങ്ങൾ കൊണ്ടായി കല്ല്, രണ്ടല്ല മൂന്ന് കാര്യം. ഒന്ന്, ക്രിസ്തുവിന്റെ നാമം പ്രഘോഷിച്ചത് കൊണ്ട് സ്തെഫാനോസിനെ അവർ കാരാഗ്രഹത്തിലാക്കാൻ ശ്രമിച്ചു. കല്ലെറിയാനുള്ള രണ്ട് കാരണം, സ്തെഫാനോസിന്റെ അടുക്കിലേക്ക് ഈ തടവിലാക്കാൻ വന്ന ശത്രുക്കൾ വന്നപ്പോൾ പറഞ്ഞത്, സ്വർഗം തുറന്നിരിക്കുന്നതും ക്രിസ്തു വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവരെ പ്രകോപിപ്പിക്കുന്ന വാക്കാ. പക്ഷെ യഥാർത്ഥത്തിൽ സ്തെഫാനോസിന്റെ അകക്കണ്ണ് കണ്ട ഒരു കാര്യം വളരെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹം പ്രസ്താവിച്ചു. ആ സമയം അവർ അല്പം കൂടി അടുത്തു ചെന്നു, വീണ്ടും പറഞ്ഞു, കർത്താവായ എന്റെ ആത്മാവിനെ, കർത്താവായ യേശുവേ അങ്ങ് കൈക്കൊള്ളണമേ. ഈ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന് മുട്ടുകുത്തി, കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. നമ്മളൊക്കെ പറയുന്ന കല്ലെറിഞ്ഞു കൊന്നു, ശിവദോസം പറഞ്ഞു എന്തുവാ, നിദ്ര പ്രാപിച്ചു, ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതിന് കൃത്യമായ ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. അവൻ ഇംഗ്ലീഷ് വേർഷനിൽ, ആൻഡ് ഹി നീൽഡ് ഡൗൺ ആൻഡ് ക്രൈഡ് വിത്ത് എ ലൗഡ് വോയിസ്, ലോർഡ് ലേ നോ ദിസ് സിൻ ടു ദെയർ ചാർജ്, ആൻഡ് വെൻ ഹി ഹാഡ് സെഡ് ദിസ് ഹി ഫെൽ അസ്ലീപ്. അപ്പോൾ നിദ്രയിലേക്ക് പ്രവേശിച്ചു എന്നൊരു കാര്യം. അപ്പൊ സമാധാനപരമായൊരു മരണം സ്തെഫാനോസ് സ്വീകരിക്കുക. ശത്രുക്കൾ കല്ലെറിയുമ്പോഴും പരിഹസിക്കുമ്പോഴും തടവിലാക്കാൻ ശ്രമിച്ചപ്പോഴും ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റുകയും നാവുകൊണ്ട് ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുകയും ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുവാനും ശ്രദ്ധേയമായ ഒരു സാക്ഷ്യം അവിടെ അവതരിപ്പിച്ചതുകൊണ്ട് നമ്മള് സ്തെഫാനോസിനെ വിളിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നാണ്. ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം ചോര കൊടുത്ത് സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യത്തെ രക്തസാക്ഷി എന്ന രീതിയിൽ അറിയപ്പെടുകയാണ്. ഇങ്ങനെയാണ് ഈ 7-ാം അധ്യായം അവസാനിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കാം, ഇതിനകത്ത് രണ്ട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു. ഒന്ന്, സ്റ്റീഫൻ ഡിഫൻസ്. അത് 7-ാമത്തെ അധ്യായം 1 മുതൽ ഏകദേശം 53 വരെയുള്ള വാക്യങ്ങളിൽ അത് തുടരുകയാണ്. എന്ത് മേഖല കൊണ്ടാണ് സ്തെഫാനോസ് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചത്? നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ഒന്ന് ഓർക്കണം, നമ്മളെ ക്രൈസ്തവ ലോകത്തിലെ വിശ്വാസ സത്യങ്ങൾ കൊണ്ട് നമ്മളെ ഒരാൾ അപായപ്പെടുത്താൻ വന്നാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടും ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടും നമ്മളെ ഒരാൾ ഭീഷണിപ്പെടുത്തുവാനോ കൊല്ലുവാനോ കടന്നു വന്നാൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്ന വിധം എങ്ങനെയായിരിക്കും? വേണ്ട, അത്രയൊന്നും പോയില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള ഇടവക അംഗങ്ങളോ നമ്മുടെ സഹോദരങ്ങളോ പോലും ഏതെങ്കിലും കാര്യത്തിന് നമ്മളെ വിചാരണ ചെയ്യുന്ന ഒരു വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ ഏത് മുഖേനയാണ്? ഇത് കൃത്യമായിട്ട് ഒന്നുകൂടെ അത് വായിക്കണം. 7-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ വായിച്ചൊരു വാക്കുണ്ട്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരുമെ, വളരെ റെസ്പെക്റ്റോടുകൂടി വളരെ ബഹുമാനം തുളുമ്പുന്ന വാക്ക് പറയാൻ ആ കാലഘട്ടത്തിൽ കഴിയുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹമാണ് സ്തെഫാനോസ്. അപ്പൊ ആ മാതൃകയാണ് സ്തെഫാനോസ് സഹതായിൽ നിന്ന് നമ്മൾ പിൻപറ്റേണ്ടത്. അപ്പോൾ പഴയ നിയമത്തിൽ നടന്ന സംഭവത്തെ കൃത്യമായി പഠിച്ച ഒരു പാണ്ഡിത്യം കൂടി ആർക്കുണ്ട്? സ്തെഫാനോസിനുണ്ട്. കേവലം ഒരു ചെമ്മാശം മാത്രമല്ല, ന്യായപ്രമാണ പുസ്തകം നന്നായിട്ട് പഠിച്ചു. ആ കാലഘട്ടത്തിലൂടെ ദൈവം എങ്ങനെയൊക്കെ ദൈവത്തെ മനുഷ്യനെ രക്ഷാകരമായ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു. ഈ വിഷയങ്ങളൊക്കെ അന്നൊന്നും കാറ്റഗറിസം ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും ഗൗരവമായി മാതാപിതാക്കൾ ഈ വിഷയം പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇത്ര സുന്ദരമായ ഒരു ബൈബിൾ പരമ്പര അല്ലെങ്കിൽ ഒരു വേദശാസ്ത്ര തലത്തിൽ തുളുമ്പുന്ന ഒരു പ്രസംഗം സ്തെഫാനോസിന് നൽകുവാനായിട്ടിടയായത്. ഇനി 8-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ തുടർന്നുള്ള സംഭവങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഈ ഒരു രക്തസാക്ഷിത്വം കൊണ്ട് സഭയ്ക്ക് എന്ത് ഉണ്ടായി, എന്തായിരുന്നു പ്രയോജനം? ഈ കാലഘട്ടത്തിലൊക്കെ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇടയ്ക്കൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. നമ്മുടെ സഭ ഒരിക്കലും ഒരു പെർസിക്യൂഷൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭ ചിലപ്പോഴൊക്കെ നിഗളത്തിലേക്ക് പോകുന്നതെന്നൊക്കെ പറയും. ഇത് ആരെ ഉദ്ദേശിച്ചതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ സഭ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം കൂടി ചേർന്നതാണ്. അപ്പൊ ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളും എല്ലാം കൂടെ ചേർന്നതാണ് ക്രിസ്തുവിന്റെ ഗാത്രമായ സഭയെങ്കിൽ നമ്മളെല്ലാരും ഇതിൽ ഒരേപോലെ തെറ്റുകാരാണ്. നമ്മൾ ഒരാളെ പഴിചാരുന്നതിനേക്കാൾ എന്റെ കുറവ് കൊണ്ടാണോ എന്ന് സ്വയം പരിശോധിക്കുന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ വരികയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം നമ്മൾ സ്വയം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭ വളരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സഭ വളരണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യം: ഒന്ന് വർഷിപ്പ്, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇവാഞ്ചലിസം, ആൻഡ് തേർഡ് വൺ ഇസ് ചാരിറ്റി. ഇത് മൂന്നിലൂടെ മാത്രമേ സഭ വളരുകയുള്ളൂ എന്ന് ആദിമ ക്രൈസ്തവ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും സഭയ്ക്ക് വളരാനുള്ള ഒരേ ഒരു ദൗത്യം ഈ 3 മേഖലയിൽ കൂടെയാണ്. ആരാധനാ ജീവിതം വളരെ കൃത്യമാക്കുക, അത് നിഷ്ഠയോടുകൂടി ചെയ്യുക. സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി ജീവിതം കൊണ്ട് സുവിശേഷകരായിട്ട് നമ്മൾ മാറുക. 3, നമ്മുടെ കൺമുമ്പിൽ കനിവ് കാട്ടാൻ ലഭിക്കുന്ന അവസരങ്ങളെ കൃത്യമായിട്ട് കാട്ടിക്കൊടുക്കുക. ഈ 3 തത്വങ്ങൾ ഒരുപക്ഷെ പണ്ട് മുതലേ നമ്മൾ പരിഹസിക്കുന്നതാണ്. ഇന്ത്യയിലൊക്കെ 2.7 എന്നൊരു കണക്കാണ്. അതൊന്നും അല്ലാതെ കൂടുതൽ ക്രൈസ്തവ അംഗങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഈ ഒരു കോണ്ടക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ടെടുക്കുക. അപ്പൊ അവിടെയൊക്കെ ഹൈന്ദവ മതത്തിന്റെ കർമ്മ തിയറി അല്ലെങ്കിൽ കർമ്മം അനുസരിച്ച് മാത്രമേ ഒരു മനുഷ്യന് അടുത്ത ജന്മം ലഭിക്കുകയുള്ളൂ. അങ്ങനെ പല പല ജന്മങ്ങൾ കഴിഞ്ഞാണ് അവന് മോക്ഷം ലഭിക്കുന്നത്. ആ തിയറിയെ മാറ്റിമറിക്കാൻ ക്രൈസ്തവ സമൂഹമാകുന്ന ചെറിയ ഉപ്പുകൊണ്ട് സാധ്യമായി. ഇതൊരു വലിയ മാറ്റമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പല ഹൈന്ദവ മത സംഘടനകളും ചാരിറ്റി ചെയ്യുക. അവരെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി എന്നൊരു കൺസെപ്റ്റ് അതിനകത്ത് ഇല്ല. കർമ്മ തിയറിയ. ഈ ചാരിറ്റി എവിടെ നിന്ന് വന്നതാ? ക്രൈസ്തവ ലോകം വേദപുസ്തകത്തിലൂടെ പഠിപ്പിച്ച ഒരു ധ്വനിയെ അവരുടെ ജീവിതത്തിലേക്ക് അവർ ചേർത്ത് വെച്ചു. പക്ഷെ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറി ജീവിക്കാൻ ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെടുന്നു. എന്തുമാകട്ടെ, അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 8-ാം അധ്യായം. 8-ാം അധ്യായം ഞാൻ സൂചിപ്പിച്ചു, സ്തെഫാനോസ് സഹദായുടെ ജീവിതം കൊണ്ട് സഭയ്ക്ക് എന്ത് പ്രയോജനം, എന്ത് പ്രതിഫലം ഉണ്ടായി. നമ്മളും ഈ വിഷയത്തെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ, ഒരു സ്തെഫാനോസ് സഹദയാകാൻ നമുക്കൊക്കെ കഴിഞ്ഞാൽ സഭ അതിലൂടെ വളർച്ച പ്രാപിക്കും. മറ്റു ദിശകളിലേക്ക് വലിയ ഒരു ഒരു അനുഗ്രഹമായിട്ട് ഇത് മാറ്റപ്പെടുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കും. ഇതിനകത്ത് പ്രധാനമായിട്ട് 4 ഘട്ടങ്ങളായിട്ട് ഈ ചാപ്റ്ററിനെ ഞാൻ മാറ്റുകയാണ്. ഏകദേശം 40 വാക്യങ്ങളുണ്ട്. 1-ാമത്തെ ഘട്ടം, ദ ഫസ്റ്റ് ജനറൽ പെർസിക്യൂഷൻ ഇൻ ദ ചർച്ച്. ഒരു വലിയ പീഡന കാലഘട്ടം ആദ്യം ഉണ്ടാകുന്നു. 2, ദ ചർച്ച് ഇൻ സമരിയ. സമരിയ പട്ടണത്തിലേക്ക് സഭ പുതുതായി ആരംഭം കുറിക്കുവാനുണ്ടായ കാരണം. 3, ദ സമരിക്കൻ പെന്തക്കോസ്റ്റ്. അവിടെ സഭ ഒരു പെന്തക്കോസ്റ്റൽ ദിവസം പോലെ ഒരു പുതിയ അനുഭൂതിയിലേക്ക് വളരുന്നതിന്റെ കാര്യം. 4, ദ എത്യോപ്യൻ യൂനക്. ഷണ്ഡനായ മനുഷ്യൻ വേദപുസ്തകം പഠിക്കുവാനിടയായ സാഹചര്യം. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 8-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. നമുക്ക് ഓരോന്നും പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ദ ഫസ്റ്റ് വൺ, ദ ഫസ്റ്റ് ജനറൽ പ്രോസിക്യൂഷൻ ഇൻ ദ ചർച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, സ്തെഫാനോസ് സഹദ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൂടെ വിശദീകരിച്ചു പഠിക്കുകയും ചെയ്തു. അതോടുകൂടി ആ സഭ അവിടെ അസ്തമിക്കുകയല്ല ചെയ്തത്. ആ പീഡനത്തിലൂടെ, ആ കഷ്ടതയിലൂടെ അതൊരു വലിയ അതിശയത്തിനും അനുഗ്രഹത്തിനും കാരണമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടം മുതൽ തന്നെ സെന്റ് സ്റ്റീഫൻ വാസ് കോൾഡ് ആസ് ദ പ്രോ മാർട്ടിർ ഓർ ദ ഫസ്റ്റ് മാർട്ടിർ ഇൻ ദ ക്രിസ്ത്യൻ ചർച്ച്. ക്രൈസ്തവ ലോകത്തിലെ പ്രഥമ രക്തസാക്ഷിയായിട്ട് അദ്ദേഹത്തെ അറിയപ്പെടുകയാണ്. ഒരു വലിയ പീഡനം ക്രിസ്തുവിന് എന്നെ വാഗൊണ്ടോ ജീവിതം കൊണ്ടോ സാക്ഷ്യപ്പെടുത്തിയാൽ അവർക്ക് ഏൽക്കേണ്ടി വന്ന സഹനത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചു. അതായിരുന്നു സഭാജീവിതത്തിലെ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിത ശൈലിയായി ആരംഭം കുറിച്ചപ്പോൾ ആദ്യമുണ്ടായ പീഡന കാലഘട്ടം. രണ്ട്, ദ ചർച്ച് ഇൻ സമരിയ. അതിനകത്ത് 8:5-13 വരെയുള്ള വാക്യങ്ങൾ, ശമാശന്മാരിൽ ഒരുവനായ ഫിലിപ്പോസ് അവിടെ സുവിശേഷം അറിയിക്കുവാനായിട്ട് പോവുകയാണ്. സമരിയെക്കുറിച്ചുള്ള പ്രത്യേകത ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വേദവസ്തുതി പഠിക്കുന്നുണ്ട്. സമരിയാക്കാർ സ്ത്രീ വെള്ളം ചോദിച്ച കാര്യവും ക്രിസ്തു അവളോട് ഒരു പ്രവാചകന്റെ ശബ്ദത്തിൽ സംസാരിച്ചതും ആ ജീവന്റെ ജലം എനിക്ക് നൽകണം എന്നൊക്കെ പറഞ്ഞതും, അതോടൊപ്പം തന്നെ സമരിയാക്കാർ സ്ത്രീയെ കുറിച്ച് നമ്മൾ വീണ്ടും ഈ വലിയ നോമ്പുകാലത്തിൽ വീണ്ടും ഓർക്കുന്നുണ്ട്. ഒരു ക്രൈസ്തവ സമൂഹത്തോട് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു ജീവിത ശൈലിയോ സംസ്കാരമോ ഉള്ള ഒരു പ്രദേശമല്ല ആ പ്രദേശത്തേക്ക് സുവിശേഷവുമായിട്ട് ആദ്യം കടന്നു ചെല്ലുന്നത് ഫിലിപ്പ്. അദ്ദേഹം കടന്നു ചെന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെയുള്ള ആ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം, യോഹന്നാന്റെ സുവിശേഷം 4:39 പറയുന്നത് ശമരിയാക്കാരി സ്ത്രീയുടെ കാര്യമൊക്കെ, അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഷീമോൻ എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദി അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട ചില സിദ്ധികൾ കൊണ്ടും കഴിവുകൾ കൊണ്ടും ജനത്തെ മുഴുവൻ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ നിയോഗത്തിൽ മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നസറായനായ യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, മൂന്ന് വാക്യങ്ങളും ഈ തുടർന്നുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, നസറായനായ യേശുവിന്റെ നാമത്തിൽ. രണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഈ വിഷയം മത്തായിയുടെ സുവിശേഷം 28:10 അതിന്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. മൂന്നാമത്, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഈ മൂന്ന് വസ്തുതകളും അവിടെ ആവർത്തിച്ചുച്ചരിച്ചുകൊണ്ട് ജനത്തിന്റെ മധ്യത്തിലേക്ക് സുവിശേഷം പറയുവാൻ ഫിലിപ്പോസ് തന്റെ ജീവിതക്രമം വളരെ ഭംഗിയാക്കി വെച്ചപ്പോൾ ഈ ഷീമോൻ എന്ന മനുഷ്യൻ തന്റെ മുമ്പിലുണ്ടായിരുന്ന പ്രജകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇതിൽ കൗതുകം തോന്നിയിട്ട് ശിഷ്യന്മാരോട് ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ദ്രവ്യം തരാം, ഈ സിദ്ധി എനിക്ക് കൈമാറാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ദൈവകൃപ പണം കൊടുത്തു വാങ്ങാൻ ഇഷ്ടപ്പെട്ട ഒരാളിനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നും ഈ കാലഘട്ടത്തിൽ പ്രസംഗകരുടെ രൂപത്തിലോ അല്ലെങ്കിൽ പല മേഖലകളിൽ പല രൂപത്തിലോ ദൈവകൃപയെ മൊത്തമായും ചില്ലറയായും വിവരിച്ചു കൊടുക്കുവാൻ പണത്തിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ ആരെങ്കിലും ഇടയാകുന്നുണ്ടെങ്കിൽ അവരെ ഈ ഷീമോനോട് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. കയ്യിലുള്ള മന്ത്രവാദം അല്ലെങ്കിൽ പ്രത്യേകമായ സിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഒരു മാസ്കരിക ലോകത്തിലേക്ക് നയിച്ച് സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അന്നത്തെ ഷീമോൻ പോലെയുള്ള ഷീമോന്മാർ ഇന്നും ക്രൈസ്തവ സഭയ്ക്ക് ചുറ്റും കരുതന്മാരെ പോലെയുണ്ട്. അവരുടെ ഇടയിലേക്ക് യഥാർത്ഥ സുവിശേഷവുമായി കടന്നു ചെന്ന ആളാണ് ഫിലിപ്പോസ്. ആ ഫിലിപ്പോസ് തന്റെ ദൗത്യം അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ദ്രവ്യം കൊടുത്ത് വാങ്ങാമെന്ന് ആഗ്രഹിച്ച് ചെന്ന ഷീമോനെ അവർ അവരുടെ സമീപത്ത് നിന്ന് ആട്ടി ഓടിക്കുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് ഈ അറിയപ്പെട്ട ഷീമോൻ സഭയ്ക്ക് ഒരു എതിരാളിയായി പ്രവർത്തിച്ചു എന്നാണ് സഭാചരിത്രത്തിൽ ചില പുസ്തകങ്ങളിൽ വ്യക്തമാക്കുന്നത്. മൂന്നാമത്, ദ സമരിയൻ പെന്തക്കോസ്റ്റ്. അവിടെ ഒരു സഭ ജനിക്കുകയാണ്. സമരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ ക്രിസ്തുവിനെ അറിയുവാൻ അവർക്കൊരു അവസരം ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ സഭയ്ക്കുണ്ടായ ചില വസ്തുതകൾ കൃത്യമായി വെളിപ്പെടുത്തുവാൻ ഫിലിപ്പോസിനെ ദൈവം തമ്പുരാൻ നിയോഗിച്ചപ്പോൾ അതിലൂടെ അവർക്കുണ്ടായ വ്യത്യാസത്തെ കൃത്യമായിട്ട് 8:16-17 വാക്യങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ ഒന്ന് ആവർത്തിക്കുകയാണ്. അവിടെ ബാപ്റ്റിസം ആൻഡ് ക്രിസ്മേഷൻ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ആ സഭയിലേക്ക് മനുഷ്യരെ കൃത്യമായിട്ട് പങ്കാളികളാക്കുവാൻ അംഗങ്ങളാക്കുവാനായിട്ട് ആദിമ ക്രൈസ്തവ സഭ മുതലേ ആരംഭം കുറിച്ചത് അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള ഒരു തെളിവ് ഇവിടെ കൃത്യമായിട്ട് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ട്രിനിറ്റി സെന്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 19 ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 19 വേഴ്സ് 5 ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് റിപ്പന്റൻസ് അത് മൂന്നാമത് മറ്റൊരാശയം കൂടി അവിടെ വരിക. ഇതെവിടെയാ പറഞ്ഞേക്കെന്ന് ചോദിച്ചാൽ മാനസാന്തര സുവിശേഷത്തിലൂടെ അനുതാപത്തിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്ത ആളാണ് കർത്താവിന്റെ മുന്നോടിയായി കടന്നു വന്ന യോഹന്നാൻ സ്നാപകൻ. ഈ വിഷയം പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 19:1-4 ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകരുത്. കാരണം ഇത് വ്യത്യസ്തങ്ങളായി ഉപയോഗിച്ചെങ്കിലും സഭ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് മൂന്നും കൂടി ചേർന്ന ഒരു ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ പോലും പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതും പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതും. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് അറിയാതെ തെറ്റിക്കാറുണ്ടെങ്കിലും നമ്മൾ പുസ്തക രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ അറിയാം പുരോഹിതന്മാർ നടത്തുന്ന പ്രാർത്ഥനകളിലൊക്കെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എന്ന് പറഞ്ഞ ശുബഹോല എന്നുള്ള സുറിയാനി പദത്തെ ചൊല്ലിയാലും അതി ഗീഡ്പദത്തെ ചൊല്ലിയാലും ഏറ്റവും ഒടുവിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. പക്ഷെ ഇന്ന് നമ്മൾ ഈ നൂതന സഭയുടെ വിപ്ലവങ്ങളിലേക്ക് അറിയാതെ അങ്ങ് പ്രവേശിച്ചപ്പോൾ നമ്മൾ അറിയാതെ പറയാറുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. അത് ആദിമ സഭയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇത് മൂന്നും കൂടെ ഞാൻ ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ ചിന്തകളെ എല്ലാം കൂടെ ക്രോഡീകരിച്ചു പറയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സഭയുടെ ഏത് കൂതാശകളും പ്രാർത്ഥനകളും ആരംഭം കുറിക്കേണ്ടുന്നതും അവസാനിപ്പിക്കേണ്ടുന്നതും എന്ന് സഭ ആദ്യം മുതൽ തന്നെ നിഷ്കർഷിക്കുന്നു എന്നുള്ളൊരു ആശയം ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വീണ്ടും 8:22-24 വാക്യം വായിച്ചാൽ faith must be accompanied by a total change of life or it is worthless. അത് അങ്ങനെ പറയാൻ കാരണം വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണം. ഇന്ന് വളരെ നന്നായിട്ടൊരു എക്സാമ്പിൾ പറയാൻ എന്റെ മനസ്സിൽ വരുന്നത് നോമ്പുകാലം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പുകാലം കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഇൻട്രോസ്പെക്ഷൻ ആവശ്യമുണ്ട്. ഇതുമൂലം ഈ നോമ്പ് മൂലം നമുക്ക് എന്ത് വ്യത്യാസം ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ചെടു പറയും വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ നല്ലതായിരുന്നു കുറെ എന്തെങ്കിലും ഒരു വേർഡ് കൊണ്ടൊരു കമന്റ് പറയുന്നു എന്നുള്ളതല്ലാതെ ആധ്യാത്മികമായി എന്ത് നേടുന്നു. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യമാണ് faith must be accompanied by a total change of life. വിശ്വാസത്തിലൂടെ കൃത്യമായ ഒരു ജീവിതശൈലി അത് കൃത്യമായിട്ട് കാണിച്ചു തന്ന ആളുകളാണ് ശബരിയക്കാർ. അന്നുവരെയുള്ള അവരുടെ ജീവിത ശൈലിയെ അവർ വ്യത്യാസപ്പെടുത്തി ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അവരുടെ ദിനചര്യകളും വിശ്വാസങ്ങളും സത്യജീവിതവും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് മാറ്റപ്പെട്ടു. അതിലൂടെ അവർക്ക് ജീവിക്കാൻ ഒരു ശ്രദ്ധയുണ്ടായി. അതുകൊണ്ടാണ് ഈ വിഷയം അവിടെ പറയുന്നത്. നാലാമത് എത്യോപ്യൻ യൂനക്. നമുക്ക് ഈ വിഷയം അറിയാം 27-39 വരെയുള്ള വാക്യങ്ങളിൽ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടനെ കുറിച്ച് കൃത്യമായിട്ട് അവിടെ പറയുക. വാക്യം 27 അവർ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ടനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ എരിശിലേമിൽ നമസ്കരിക്കുവാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും ആശ്ചര്യപ്പെടാറുണ്ട്. നമ്മൾ പള്ളിയിലോട്ട് വരുമ്പോൾ ഉള്ള വായനാ പുസ്തകം എന്താണ്, പള്ളിയിൽ നിന്ന് പോകുമ്പോഴുള്ള വായനാ പുസ്തകം എന്താണ്. നമ്മൾ നാട്ടിലേക്ക് പോകും, നാട്ടിലേക്ക് പോകുമ്പോഴും ഫ്ലൈറ്റിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും എടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ വരെ എന്താണ് വായിക്കുന്നത്, തിരികെ വരുമ്പോഴും നമ്മുടെ യാത്രയിൽ എന്താണ് വായിക്കുന്നത്? ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ ജെറുസലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ തനിക്ക് മുൻപരിചയമുള്ള ഒരു ചുരുള് കൈ കരുതിയിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. വായിച്ചത് എന്തായിരുന്നു? അപ്പോൾ വായിച്ച വിഷയത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായു തുറക്കാതെയിരുന്നു. ഈ വിഷയം വായിച്ചിട്ട് ഇത് ആരെ കുറിച്ചാണ് ഇങ്ങനൊരു ധ്വനി എന്നുള്ള സന്ദേഹം, ഒരു സംശയം മനസ്സിൽ സൃഷ്ടിക്കുമ്പോഴാണ് ഫിലിപ്പോസ് എന്ന മനുഷ്യന്റെ മനസ്സിൽ ദൈവാത്മാവ് പറഞ്ഞു, നീ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെല്ലുക. അവർ സഞ്ചരിച്ച ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക്, തേരിന്റെ അടുത്തേക്ക് ഫിലിപ്പോസ് ചെന്നു. ചെന്നു അവര് തമ്മിൽ പെട്ടെന്ന് പരിചയമാവുകയാണ്. ദൈവാത്മാവ് വായിക്കുന്ന, ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരാളും ദൈവാത്മാവിൽ പ്രേരിതമായി ജീവിക്കുന്ന ഒരാളും ഇത് തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് ശത്രുതാ മനോഭാവമല്ല തോന്നിയത്, പെട്ടെന്ന് സ്നേഹത്തിന്റെ ഭാവമാണ് തോന്നിയത്. ആ സ്നേഹത്തിന്റെ ഭാവത്തിലൂടെ ഇവർ പരസ്പരം പരിചയപ്പെട്ടിട്ട് ഈ ഖണ്ഡനായ മനുഷ്യൻ ചോദിച്ചു, എനിക്കിതിന്റെ പൊരുൾ അറിയുന്നില്ല, ഞാനിത് ആരോട് ചോദിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത്, നിനക്കറിയാമെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരണം. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണത്തിലൂടെ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് 35 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. നമുക്കൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹയാത്രികരോടോ അല്ലെങ്കിൽ അപരിചിതനോടോ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുവാൻ ലജ്ജ തോന്നുന്ന കാലഘട്ടത്തിൽ ഈ സാധാരണ മനുഷ്യനായ ചണ്ടനോട് യാതൊരു ലജ്ജയുമില്ലാതെ ആ വായിച്ച വേദഭാഗം ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് തന്റെ ഇടത്തോടുകൂടി പറയുവാൻ ഒരവസരം ലഭിക്കപ്പെട്ടപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് സംഭവിക്കുന്ന രംഗങ്ങളെ കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിക്കണം. 27 വാക്യത്തിൽ ഞാനത് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. Who were men who were castrated, the eunuch had a thorough knowledge about Judaism and a Jewish convert. ഈ യൂനക് എന്ന മനുഷ്യനെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയേക്കുകയാണ്. അതിനുശേഷം 29 വാക്യത്തിൽ Only those who are mature in faith can hear and discern the prompting of Holy Spirit. ഇത് പറഞ്ഞു ആര്? ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന വിശുദ്ധൻ ആദിമ നൂറ്റാണ്ടിൽ പറഞ്ഞൊരു വിഷയം ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ കൊട്ടിയിട്ടുണ്ട്. ഈ വിഷയം കൃത്യമായിട്ട് നടത്തപ്പെടുന്ന സ്ഥലമാണ് ഈ എത്യോപ്യൻ ചണ്ടനായ മനുഷ്യൻ ക്രിസ്തുവിനെ കുറിച്ച് കുറച്ചു നേരം കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ, ആ കേട്ട വചനത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. വിശ്വസിച്ചതിന്റെ വെളിച്ചത്തിൽ മൂന്നാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. മൂന്ന് ഘട്ടങ്ങൾ ഈ ചണ്ടൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു, ചണ്ടനും ഫിലിപ്പോസും കൂടെ. ഒന്ന്, ലിസണിങ് ദ വേർഡ് ഓഫ് ഗോഡ് ഓർ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. The second part is believing. അത് വിശ്വസിച്ച് അതിനകത്ത് ഉറപ്പ് വരുത്തുക. And the third part is baptism. ഇന്ന് നമ്മൾ ശിശുസ്നാനം കൊടുക്കുന്നു, അതിനു വേണ്ടി ഒരു ഗോഡ് ഫാദറോ ഗോഡ് മദറോ ഈ വിഷയം പഠിപ്പിക്കാം എന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്യുന്നു. അന്ന് ഫോട്ടോയ്ക്ക് കണ്ടു എന്നുള്ളതല്ലാതെ പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് സംഭാഷണം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു യാത്രയുടെ മധ്യേ തന്നെ ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി പഠിപ്പിച്ചു. ആ യാത്രയുടെ മധ്യത്തിൽ അദ്ദേഹം അതിനകത്ത് ഗൗരവമായി വിശ്വാസം പ്രാപിച്ചു. ആ പോകുന്ന വഴിക്കാണ് വെള്ളം കണ്ട സ്ഥലത്ത് എന്ത് നടക്കുന്നത്? മാമോദിശ നടക്കുക. അപ്പൊ ഇതെല്ലാം ഒരു യാത്രയുടെ ഭാഗമാണ്. അടുത്ത സമയത്ത് തൃശൂർലെ കാത്തലിക് ബിഷപ്പ് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷക്കാരന്റെ ഓട്ടോയിൽ കയറി ഒരു സംഭവം അത് നിങ്ങൾ അത് ഒരു വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ നിങ്ങൾ ആ പ്രസംഗം കേട്ട് കാണും. എനിക്കത് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. അദ്ദേഹം കയറിയ ഓട്ടോറിക്ഷയിൽ, ഓട്ടോറിക്ഷയുടെ പേര് തന്നെ വചനപ്പെട്ടി, വചന കൂടാരം. അദ്ദേഹം പ്രത്യേകിച്ച് ഗൗരവമായിട്ടൊന്നും ഇട്ടില്ല, വണ്ടി കയറിയ ഉടനെ അപ്പൊ അദ്ദേഹം അവനെ നിരുത്സാഹപ്പെടുത്തി. ചെറിയ ദൂരം മാത്രമേ അദ്ദേഹത്തിന് പോകാനുള്ളൂ, അതുകൊണ്ട് നീ ഞാൻ നടന്നു പോയിക്കോളാം അല്ലെങ്കിൽ മറ്റൊരു ഓട്ടോയിൽ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോ അല്ല, ഞാൻ തന്നെ കൊണ്ടാക്കാം എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുപോകുമ്പോൾ ആദ്യം ചോദിക്കുക, ഞാൻ ഒരു നല്ല ക്രിസ്തീയ ഗാനം പാടിക്കോട്ടെ. നമ്മളെ കാണും, നമ്മൾ കാർ ഓടിക്കുന്ന ഡ്രൈവർ അങ്ങനൊരു ആവശ്യം പറഞ്ഞാൽ നീ വണ്ടി നിർത്ത്, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് ഉടനെ പറയും. ആ പാട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഒരു കുറച്ച് സമയം വചനം ഒന്ന് സംസാരിച്ചോട്ടെ. ഓട്ടോറിക്ഷക്കാരനാ അവൻ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഏതോ ധ്യാന കേന്ദ്രത്തിൽ പോയതിന്റെ ഞരമ്പിന്റെ ഇളക്കമായിരിക്കും ഈ ഓട്ടോക്കാരന് എന്ന് അദ്ദേഹം പരിഹാസ രൂപേനെ അന്ന് ചിന്തിച്ചു എന്നും പറയുന്നുണ്ട്. കുറച്ച് അത് കഴിഞ്ഞപ്പോ വിചാരിച്ചു കഴിഞ്ഞു കാണും. മൂന്നാമത് പറഞ്ഞു, ഞാൻ കുറച്ചു നേരം അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പട്ടം കൂടയ്ക്ക് പോലും പട്ടം കൊടുത്ത പിതാവ് പോലും അത്രയും ഗൗരവമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അത്ര മനോഹരമായിട്ട് ഈ പിതാവിന് കൃപാവരം കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ എന്നൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. എന്ന് സ്ഥലത്തെത്തിയപ്പോൾ അന്ന് കൊടുക്കാനിരുന്നത് 30 രൂപ 20 രൂപയായിരുന്നെങ്കിൽ അദ്ദേഹം 30 കൂടെ ഇട്ട് 50 രൂപ കൊടുത്തു. അപ്പോൾ ആ 30 രൂപ തിരിച്ചു തന്നിട്ട് പറഞ്ഞു, എനിക്കിത് മതി. അപ്പോൾ വചനം സംസാരിക്കുന്നവർ ആ പുരോഹിതന്മാര് മാത്രമല്ല, വചനം പഠിച്ചവർ മാത്രമല്ല, ഈ വിഷയത്തെ ആരൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്നു അവർക്കെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പാട്ടുപാടും, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കും, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം സംസാരിക്കും. അത് മാത്രമല്ല, അവർ അത്യാഗ്രഹീയമായിരിക്കത്തില്ല. ഈ കിട്ടിയ പൈസയെ ലാഭമെന്ന് തരുന്നതിന് പകരം തിരികെ കൊടുക്കാൻ ഒരു വലിയ ഒരു ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ അത് വചനത്തിലൂടെ ജീവിക്കുന്നതിന് മാത്രമേ കിട്ടൂ. ഇതൊരു ഒരു ചെറിയ സംഭവം ഞാൻ കൂട്ടിച്ചേർക്കുമെന്ന് മാത്രം. ഇവിടെ സ്തെഫാനോസ് ചെയ്തതും ഫിലിപ്പോസ് ചെയ്തതും ഷണ്ടനായ മനുഷ്യൻ ചെയ്ത് നോക്കുമെന്ന് പരിശോധിച്ചാൽ നമുക്ക് ഇതുവരെയൊക്കെ ലോകപ്രകാരം കുറവുള്ളവരായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ദൈവ വിഷയങ്ങളിൽ ഇവർ അടിസ്ഥാനപരമായി പഠിച്ചത് പ്രാവർത്തികമാക്കാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വെള്ളമുള്ളടുത്ത് ചെന്ന് മാമോദീസ മുങ്ങുന്ന ഒരു സമ്പ്രദായം അന്ന് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളത് ഗൗരവമായിട്ട് എടുക്കുന്നതോടൊപ്പം തന്നെ വചനത്തെ കുറിച്ച് ഗൗരവമായിട്ട് കേൾക്കാൻ നമുക്ക് ആദ്യം സമയമുണ്ടാകണം. ആ കേൾക്കുന്ന വചനം ഗ്രഹിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. അത് കഴിയുമ്പോഴാണ് വചനമനുസരിച്ച് ജീവിക്കുക. അപ്പൊ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ കേവലം അതൊരു ഇമേഴ്സിംഗ് മാത്രമല്ല, അതോടുകൂടി നമ്മൾ വചനമനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തിയുള്ളവരായി തീരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. അപ്പോൾ 2 അധ്യായങ്ങൾ നമുക്കിന്ന് തുടർച്ചയായി പഠിക്കുവാൻ ഞാൻ സൂചിപ്പിച്ചു. 100 വാക്യങ്ങളാണ്. ചിലട് അവിടെ ഇരുന്ന് മനസ്സിക്കാരൊന്നുണ്ടായിരിക്കാം, അച്ഛനീ 100 വാക്യത്തിനകത്ത് കുറഞ്ഞത് ഒരു 10 വാക്യമേ പറഞ്ഞോളല്ലോ. അത് ഞാൻ എടുത്ത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള കാരണം, ആദ്യ പുസ്തകം പ്രത്യേകിച്ച് 7-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ എന്ന സംബോധനയോടുകൂടി പഴയ നിയമത്തിൽ നടന്ന സംഭവങ്ങൾ ക്രിസ്തു വരെയുള്ള കാലഘട്ടത്തിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, 12 ഗോത്രം, പ്രവാചകന്മാർ, മോശയുടെ കാര്യം പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ക്രിസ്തു, ഇത്രയും പേരോടും നിങ്ങൾ കാണിച്ചത് അനീതിയാണ്. ഈ അനീതിയെല്ലാം പരിശുദ്ധാത്മാവിനെതിരെയുള്ള അനീതിയാണെന്ന് കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കാൻ ഏറെ വാക്യങ്ങൾ, 53 വാക്യങ്ങൾ ഉപയോഗിച്ചു. അതോടുകൂടി നമ്മൾ 100 വാക്യത്തിന്റെ പകുതി തീർന്നു. അപ്പൊ എളുപ്പത്തിൽ ആ കാര്യം കഴിഞ്ഞു. അതിനുശേഷം അവരെ പ്രകോപിപ്പിച്ചെങ്കിലും ശക്തമായി ദൈവവചനം സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ കല്ലേറ് സന്തോഷത്തോടെ സ്വീകരിച്ച് സ്വർഗത്തിലെ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നിദ്ര പ്രാപിക്കുവാനിടയായ വ്യക്തിയാണ് സ്തെഫാനോസ്. പ്രത്യേകിച്ച് സെന്റ് സ്റ്റീഫൻ പള്ളിക്കാര് എന്നെ കേൾക്കുന്നെങ്കിൽ, അവർ മാത്രമല്ല ആ സെന്റ് സ്റ്റീഫനെ ചെറുതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ഗൗരവമായിട്ട് എടുക്കാനുള്ള ഒരു ക്ലാസ് ആയി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ശത്രുവായിട്ട് നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നെങ്കിലും അന്ന് വരെ ക്രിസ്തുവിനെ അറിയാത്ത വിഭാഗക്കാരുടെ കൂട്ടത്തിലായിരുന്നത് കൊണ്ട് പത്രം സൂക്ഷിപ്പുകാരനായിട്ട് ശൗൽ മാറ്റപ്പെട്ടു. എന്നാൽ തുടർന്ന് ആദിമ ക്രൈസ്തവ സഭയിലെ ഒരു പീഡന കാലഘട്ടം മൂലം സഭ വളർച്ച പ്രാപിച്ചതിന്റെ 1-ാം പ്രദേശമായിട്ട് ശമരിയായി അവതരിപ്പിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനാൽ സഭയിലേക്ക് അംഗത്വം സ്വീകരിച്ചവരെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിച്ചു. അതിനുശേഷം യാത്രാമധ്യെ ഒരു മനുഷ്യനോട് എങ്ങനെ നമുക്ക് പെരുമാറാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് ഫിലിപ്പോസ് പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ വചനം വായിച്ചുകൊണ്ട് നമുക്ക് യാത്ര മുന്നോട്ട് നയിക്കാം എന്നുള്ള ധ്വനി ഷണ്ടന് നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ അതിലൂടെ വ്യക്തമായൊരു കാര്യം, വചനം കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, വചനം ഗ്രഹിക്കണം, അതിനുശേഷം വചനമനുസരിച്ച് ജീവിക്കണം. ഈ ചിന്തകൾ നിങ്ങൾക്ക് കൂടുതൽ പ്രകാശവും വെളിച്ചവും നൽകുവാൻ ദൈവം സഹായിക്കട്ടെ. വരുന്ന ആഴ്ചയിലും ഏറെ ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടി തുടർന്നുള്ള ക്ലാസ്സുകളും കേൾക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കുകളെ പൂർണ്ണമാക്കുന്നു. തുടർന്ന് ശദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്ന രൂപ നിങ്ങളോട് പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നൽകുന്നതായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്.
അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ച് അച്ഛന് നമുക്ക് വളരെ അനുഗ്രഹീതമായ ക്ലാസ്സുകളാണ് എടുത്തു തരുന്നത്. വിഷയം അവതരിപ്പിക്കുന്നതിലും പിന്നെ ഭാഷയിലും ഒക്കെയുള്ള അച്ഛന്റെ പ്രാവീണ്യം നമുക്ക് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ അച്ഛന്റെ സമയം നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി വിനിയോഗിക്കുന്നതിലും ക്ലാസ്സുകൾ വളരെ ഭംഗിയായി എടുത്തു തരുന്നതിലും ഉള്ള നന്ദി, അച്ഛനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, നാളെ March 7 8 എസ് എ ടോപ്പിക്ക് ലൈഫ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹിസ് ഗ്രേസ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്, അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതവും സംഭാവനകളും എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത് ഡാലസ് സെന്റ് പോൾസ് പള്ളിയിലെ വികാരി തോമസ് മാത്യു അച്ഛനാണ്. അപ്പം കഴിവുള്ളിടത്തോളം എല്ലാവരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എസ് എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ക്ലാസ് ഒക്കെ ദയവായി കേൾക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. കുറച്ച് ഡെഡ് ലൈൻസ് ഉള്ളതിനെ കുറിച്ചൊക്കെ റീജിയണൽ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറിമാരെയൊക്കെ റിമൈൻഡേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അവർ അതാത് സമയങ്ങളിൽ എസ് എ കോമ്പറ്റീഷന്റെ രജിസ്ട്രേഷൻ ഡെഡ് ലൈനും ഒക്കെ അടുത്ത വെള്ളിയാഴ്ചയാണ്. അപ്പോഴത്തേക്കും പേരുകളൊക്കെ തരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ലിസാൻഡി, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
ഇല്ല, എവരിതിങ് വെരി ഗുഡ്. വളരെ താങ്ക് യു, വണ്ടർഫുൾ മെസ്സേജ് കേട്ടോ. 100 വാക്യങ്ങൾ അച്ഛനെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാമോ? അപാര കഴിവാണ്. വെരി നൈസ് ആൻഡ് വെരി സിമ്പിൾ ആൻഡ് യെറ്റ് ഇറ്റ് സോ ഗുഡ്. താങ്ക് യു അച്ഛൻ.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൂടി വരവിനെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ തറയ്ക്കുകയും പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 7-8 അധ്യായം അനുഗ്രഹീതമായി പഠിക്കുവാനും ശ്രദ്ധിക്കുവാനും ഞങ്ങൾ വായിച്ച ഓർമ്മകളെ വീണ്ടും പുതുക്കുവാനും ഒരവസരം കൂടി നൽകിയല്ലോ. നോമ്പുകാലത്തിലേക്കും ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഇതിലൂടെ നല്ല ചിന്തകൾ ഞങ്ങൾക്ക് ലഭ്യമാകണമേ. സ്തെഫാനോസ് തകതായ പോലെ ഞങ്ങൾക്ക് ജീവിക്കുവാനും, ദണ്ഡനെ പോലെ വേദവചനം വായിക്കുന്നവരായി തീരുവാനും, ഫിലിപ്പോസിനെ പോലെ ദൈവവചനത്തെ മറ്റുള്ളവരിൽ ഉത്ബോധനം നടത്തുന്നവരായി തീരുവാനും ഞങ്ങളെ അവിടെ സഹായിക്കണമേ. വരുന്ന ആഴ്ചയും അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് നാളത്തെ ക്ലാസ്സും അനുഗ്രഹപ്രദമായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കൂടി വന്നവരെയും അതിന്റെ ചുമതല വഹിച്ചവരെയും ക്രമീകരണം നൽകിയവരെയും ദൈവം നമ്പരാൻ വാഴ്ത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
Thank you, everyone. Good night. Good night.